പ്രശ്നങ്ങളെ അടിക്കുന്നുവെങ്കിലേക്ക് തിരിയുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനപ്പട്ടയും പോർട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:28 ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറെത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായി ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനവനു കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോടെ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നു സക്കരിയാവിന്റെ വീട്ടിലെത്തിയ എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവള ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തെന്ന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ബാറിക്കുമോ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്ന അവള് ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രെഹബ്യാമെ ജനിപ്പിച്ചു. രെഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യോശഫാത്തിനെ ജനിപ്പിച്ചു. യോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു. യോഥാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യോഖാന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യോഖാന്യാവ് ഷെയൽത്തിയേലിനെ ജനിപ്പിച്ചു. ഷെയൽത്തിയേൽ സെരുബ്ബാബേലിനെ ജനിപ്പിച്ചു. സെരുബ്ബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു. എലീഹൂദ് എലിയാസാരെ ജനിപ്പിച്ചു. എലിയാസാർ മത്ഥാനെ ജനിപ്പിച്ചു. മത്ഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവ് യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനന ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായികൊണ്ടോളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതനവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായി മറിയെ ചേർത്തോൾവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപം നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഹെരോദാ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എരിശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കൊണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും എരിശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്ക്കാനുള്ളവൻ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കൊണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടും കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്നവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോരുതേ എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. പറിക്കുമോ 9-ാം സങ്കീർത്തനം. ദൈവമെഹോവയായ ദൈവാളി ചെയ്തു സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കപ്പെടുന്നു. അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവേൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. എന്റെ ജനമേ കേൾക്കാൻ ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളകളെയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെ ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുവറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്ക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്ക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാന്നു ബാറിക്കുമോ?
നമസ്കരിക്കാം. ബാറിക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
ഉശാനാമായ
ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തുവിസ്ത ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോർ നാം കൂടി വരാറുള്ള വളരെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. തമ്പുരാൻ ചുരിഞ്ഞു തീരുന്ന ഓരോ കരുണകളും അത് വാക്കുകൾക്ക് അതീതമാണ്. ലഭ്യമാകുന്ന നിമിഷങ്ങളൊക്കെ വിലയേറിയ നിമിഷങ്ങളാണെന്നുള്ള ബോധ്യം പ്രാർത്ഥനയിലും ജാഗരണങ്ങളിലുമൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്വസ്ഥമായ പ്രഭാതം കൂടെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അനവധിയാണെങ്കിലും അവയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആ സന്നിധിയിലെടുത്തു വന്ന് പ്രത്യേക ദൈവ കർത്താവിന്റെ ജനന പെരുന്നാളോട് അനുബന്ധിച്ചുള്ള ഈ ദിനങ്ങളില് കൂടി ഒരുവാൻ നമുക്ക് തന്ന ആയുസ്സിനും അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ച പിതാക്കന്മാരെ ആരുദരവോടെ സ്മരിക്കുന്നതോടൊപ്പം വളരെ അനുഗ്രഹീതമായി ഇതിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്തിന് അപ്പൂരത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്നി മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, ഐ സി പി പ്രകാശ് അച്ഛൻ, സക്കറിയ റമ്പാച്ചൻ, ദൂരെ ചായമായി ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പുതുതായി അരമനയില് മാനേജർ ചുമതല ഏറ്റിരിക്കുന്ന വന്നിയ റിച്ചി അച്ഛൻ, അച്ഛനാണ് ഇന്ന് ദൈവവചന ശുശ്രൂഷ നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയും സമർപ്പണത്തോട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോട് പ്രാർത്ഥിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം. സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം, ഒരു പഴയ ഗീതമാണ്. ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്നുള്ള പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻഹിതം ചെയ്തോരാം നിൻ സുതാനെ പോലെ, ഇന്നോ ഞാൻ വരുന്നേ നിൻഹിതം ചെയ്വാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ. വന്നീടുന്നേ ഞാൻ ഇന്നു മോദവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഗീതബന്ധം ഞാൻ അറിയുവാ. എൻ മാനം പുതുക്കി മാറിടുന്നു നീത്യം, നിന്നെ പാടനീക്കി ലോകലാവണ്യം. എന്റെ സ്വാമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നീടുന്നേ ഞാൻ ഇന്നു ബോധവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയണേ, അങ്ങേ ഞാനവനുള്ളം കൈയ്യേറ്റിക്കയാ. ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ. ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല സംഗീതമാണെന്ന് ഞാൻ അറിയുന്നു. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ ഞാനിന്നു ബോധവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേക്കിഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടിയിടുമല്ല വൃണ്ണയമാറിയുന്നു. ഒന്നാതിൽ നിരത്തു വീണിടേണമെങ്കിൽ ഉന്നതരാറിങ്ങേ സാധ്യമായിടും. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, യേശു ക്രിസ്തുവിൻ ശരീരയാകത്താഷ്ടത്തിൽ ഞാൻ സുഖനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാസ്തം പ്രാപിപ്പാ. പൂർണ്ണ സാഹിഷ്ട ഹേ ഗണേ പ്രിയ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെങ്കിൽ ആരു മാറിയാത്ത ശ്രേഷ്ഠ ഭോജനം. ഞാൻ പൂജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല ദീകുന്ന എന്റെ ആഹാരം എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേയിഷ്ടമെങ്കിൽ പൂർണ്ണമാക്കണേ. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ ത്യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ സാധനിഷ്ടമെങ്കിൽ
സംഗീതാവനിൽ സമ്പൂർണമാകട്ടെ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ ഞാൻ ഇന്നു ബോധവാൻ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനെ അങ്ങേത്താമെങ്കിൽ പൂർണ്ണമാക്കണേ.
പ്രാർത്ഥിക്കാം. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങൾ സ്തുതി.
ദൈവമായ തിരുനാമത്തിൽ പരിപാലിക്കുന്നവരും താഴ്ത്തപ്പെട്ടവരാകുന്നു ഉരങ്ങളിൽ സ്തുതി.
നീ പരിശുദ്ധനാവുന്നു,
നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാവുന്നു,
നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാവുന്നു,
നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിസ്താവേ നിനക്ക് സ്തുതി, ഭാവികളായ നെടിയാരോട് കരുണയെന്ന് മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
ഞങ്ങളുടെ പിതാവേ
എന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ശീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെ ആ ദുഷ്ടമണ്ഡലം ഞങ്ങളെ രക്ഷിച്ചോളണമേ, അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മോഹത്തവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഞങ്ങൾക്ക് വേണ്ടി ഓരോപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ഇതിനെ
മറിക്കുമോ കർത്താവേ നീ എന്നേക്കുമുള്ളവനാകുന്നു, നിന്റെ സിംഹാസനം തലമുറകളായി നിലനിൽക്കുന്നതാകുന്നു. എന്നേക്കുമായി ഞങ്ങളെ ഉപേക്ഷിക്കുകയും ദീർഘനാളുകൾ ഞങ്ങളെ മറന്നുകളയും വരുത്. കർത്താവേ നിങ്ങളിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കുകയും ഞങ്ങൾ തിരിഞ്ഞു വരികയും ചെയ്യുമാറാകണമേ. മുൻപിലത്തെ നാളുകളെ ഞാൻ സൂക്ഷിച്ചു നോക്കിയതിൽ വ്യസനിക്കുന്നു. നീ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ സൗഖ്യമാക്കുകയും ചെയ്യണമേ. എന്നാൽ എന്റെ മഹത്വം നീയാകുന്നു, നീ എന്നെ നശിപ്പിക്കരുത്. എന്നാൽ ആ ദുർദിവസത്തിൽ നീ എന്റെ മേൽ വസിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്ന അപശാശുക്കൾ ലജിക്കുകയും ഞാൻ ലജിക്കാതിരിക്കുകയും ചെയ്യണമേ. നീ അവരുടെ മേൽ ദുർദിവസത്തെ വരുത്തണമേ. ഒന്നിരട്ടിയായി ഞാൻ അവരെ തോൽപ്പിക്കുമാറാകണമേ. പുണ്യവാന്മാരെ ശോധന ചെയ്യുന്നവരും അന്തരീന്ദ്രിയങ്ങളെ ഹൃദയത്തെ നോക്കിക്കാണുന്നവരുമാകുന്ന ബലവാനായ കർത്താവേ, ഞങ്ങൾ നിന്റെ സങ്കടങ്ങളെ നിങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. നീ അവരോട് ചെയ്യുന്ന പ്രകാരം ഞാനും കാണപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ മനുഷ്യാവതാരത്തെ ഓർത്ത് ഞങ്ങളോട് നിരപ്പാകണമേ. ഞങ്ങളുടെ കൃത്യങ്ങളെയെല്ലാം നിന്റെ കരുണയുടെ സമുദ്രത്തിൽ കഴുകി കളയണമേ. നീ സത്യമുള്ള ദൈവമാകുന്നു, നീ മാത്രം പരിശുദ്ധനാകുന്നു. മനുഷ്യസ്നേഹമുള്ളവനായ ഉള്ളവനെ കുറുബന്മാരോടും സ്വപ്പന്മാരോടും സൽമാലകന്മാരോടും കൂടെ നിന്നെ സ്തുതിച്ചു വന്നിപ്പാ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ നിന്നെ കുറിച്ച് അത്ഭുതത്തിന്റെ പുത്ര നിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ മഹത്വത്തോടെ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. നിന്റെ ദയത്തിൽ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ കുറ്റങ്ങൾ മോചിക്കണമേ. നിന്റെ കരുണയാ ഞങ്ങളുടെ പാപങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ ആട്ടും കൂട്ടത്തിൽ എന്നേക്കും സമാധാനത്തിൽ ഞങ്ങളെ കഴിക്കുമാറാക്കണമേ. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആ മീൻ ബാറയ്ക്കുമോർ.
പ്രിയക ദൈവത്തിന്റെ
സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുവേണി ആദരണരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ വീണ്ടും പ്രാർത്ഥനാപൂർവ്വം അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ ഭാഗമാകുവാൻ ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്ന ഹൃദയത്തെ ഓർത്ത് നന്ദിതന്റെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വളരെ അത്ഭുതകരമായി തന്റെ ബലമുള്ള കരങ്ങളിൽ ഓരോ നിമിഷവും ദൈവം നമ്മെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. ഈ ലോകത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളൊക്കെ അനവധിയാണെങ്കിലും അവയിൽ കൂടി കടന്നു പോകേണ്ട നിമിഷങ്ങളിൽ പോലും ഒപ്പം നടക്കുകയും അവയെ അതിജീവിക്കത്തക്കവണ്ണം ആന്തരിക പ്രേരണ നൽകി നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. തികച്ചും ദൈവത്തിന്റെ നാമത്തെ സ്തോത്രം ചെയ്യും തോറും നമ്മൾ ആത്മീക ഊർജമുള്ളവരായി ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പരമാർത്ഥമാണ്. ഓരോ നിമിഷവും ഞാനും നിങ്ങളുമൊക്കെ നിലനിൽക്കുന്നതും ചരിക്കുന്നതും നടക്കുന്നതുമൊക്കെ അനശ്വരമായ ഒരു കൃപയിലാണ്. എന്നും ആ കൃപയെ കണ്ടെത്തുവാൻ തക്കവണ്ണം തമ്പുരാന്റെ നാമത്തെ വർണ്ണിക്കുവാൻ, തമ്പുരാന്റെ നാമത്തെ ഘോഷിക്കുവാൻ എല്ലാ കൃപകളും നമുക്ക് ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മീക ഊർജമുള്ളവരായിട്ട് മാറുന്നത് നിരന്തരം ആ നാമത്തെ പ്രഘോഷിക്കുമ്പോഴാണ്. നമ്മൾ ബലപ്പെടുന്നതും ശക്തീകരിക്കപ്പെടുന്നതുമൊക്കെ ആ നാമത്തെ ഘോഷിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ തിരുജനത്തെ ഒക്കെ വരവേൽക്കുമ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഒരു ഭൗതികമായ ഒരു ആഘോഷം എന്നതിനേക്കാൾ ഉപരിയായി അതിനേക്ക് അപ്പുറം നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ആ യാഥാർത്ഥ്യത്തെ ഏറ്റുപറയത്തക്കവണ്ണം സ്വന്തം മനസാക്ഷിയോടും അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമായിരിക്കുന്ന സമൂഹത്തോടും നമ്മുടെ തലമുറയോടും പ്രഘോഷിക്കത്തക്കവണ്ണം നമ്മുടെ അധരങ്ങളും നമ്മുടെ ഹൃദയങ്ങളും ഒരുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആത്മീക ബലവും ശക്തിയും ഒക്കെ പ്രാപിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടവരുന്നത്. 103 സങ്കീർത്തനം അതിന്റെ 5 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരക്കത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. തീർച്ചയായിട്ടും നമ്മുടെ അധരങ്ങൾ അവന്റെ സ്തുതിക്കായിട്ടും അവന്റെ ആരാധനയ്ക്കായിട്ടും അവന്റെ മഹത്വത്തെ വർണ്ണിപ്പാനും അവന്റെ സത്യത്തെ ഉദ്ഘോഷിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത്രത്തോളം നമ്മൾ എത്ര വാർദ്ധക്യത്തിന്റെ പടി കയറുമ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ നമ്മുടെ ആത്മാവ് കൂടുതൽ ഊർജ്ജസ്വലത പ്രാപിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. നമുക്കറിയാം ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു സുവിശേഷ പ്രഘോഷണമാണ് നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെ ദൂതനെ ഒന്നുകൂടെ പ്രഖ്യാപിക്കത്തക്കവണ്ണം വീടുകളിലൊക്കെ നടത്തുന്ന കരോൾ സർവീസുകൾ. വന്ന് ഇന്ന് കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഇന്ന് വീടുകളിലൊന്നും വലിയ താല്പര്യമില്ല. പല മനുഷ്യരും ഒക്കെ ഞാൻ ഒന്ന് രണ്ട് പേരോട് എന്താ താല്പര്യം പോകും, എല്ലാവരും വന്ന് ഇതുവരെ കാർപ്പറ്റ് വൃത്തിയിടാക്കുക, പിന്നെ കഴുകാൻ നടക്കുന്ന ആരാണ് ചിലരുടെ കമന്റ്. പിന്നെ പലർക്കൊക്കെ തിരക്കാണ്, ബിസിയാണ്. പിന്നെ ചിലത് പറയുന്ന ചില, എനിക്ക് തോന്നുന്നു ഇത് നടത്തുന്ന ചില ആളുകളുടെയൊക്കെ മനസ്സിലും ഇത് പള്ളികളിലൊക്കെ ഈ മാസം അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കാനും പള്ളിയിലെ കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു ധനാംഗമ മാർഗമായിട്ട് ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ല, ഇത് രണ്ടിനേക്കാൾ ഉപരിയായി നമ്മുടെ വീടുകളിൽ നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെ ആ സാക്ഷ്യത്തെ, നമ്മൾ അറിഞ്ഞ സത്യത്തെ വീണ്ടും ഉദ്ഘോഷിക്കുകയും അതിനെ വീണ്ടും പ്രഖ്യാപിക്കുകയും പട്ടക്കാർ ജനങ്ങൾ ഒരുമിച്ച് നിന്നു ആ തിരുജനനത്തിന്റെ ആ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് വീടുകളിൽ പ്രഘോഷിക്കുന്ന ഒരു വലിയ വലിയൊരു ശുശ്രൂഷയാണ്. അതിനെ ആ രീതിയിൽ പോകുന്നവരും സ്വീകരിക്കുന്നവരും ഒരേപോലെ ആ രീതിയിൽ കാണപ്പെടാണ് കുറെ കൂടെ അർത്ഥമുള്ളത്. പോട്ടെ, ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒരു കഴുകനെ പോലെ പുതുകെ വരക്കത്തക്കവണ്ണം ജീവിതത്തിന് അവസാനം വരെയും ആ തിരുജനനത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഒക്കെ നന്മയെ ഏറ്റുവാടുവാനും വാഴ്ത്തിപ്പാടുവാനും ഒക്കെ നമ്മെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനത്തിന്റെ അനുസ്മരണമാണ് നാളെ. നാളെ മാത്രമൊന്നുമല്ല, 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ദിനങ്ങള് ഏറ്റവും ശ്രേഷ്ഠമായ ഓർമ്മയുടെ ദിനങ്ങളാണ്. നമുക്കൊക്കെ അറിയാമുണ്ടോ എന്നുള്ളത്, അല്ലേ? ഭാരതത്തിലേക്ക് ദൈവ നിയമപ്രകാരം കടന്നു വന്ന് നമ്മളൊക്കെ ക്രിസ്ത്യാനികളായതിന്റെ, ദൈവമക്കളാക്കി തീർക്കുന്നതിന്റെ പിന്നിൽ ത്യാഗം വരിച്ച പരിശുദ്ധ മാർത്തോമാസ്ലീഗായുടെ ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. എല്ലാ വർഷവും ഖേദത്തോടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന്റെ വലിയ പെരുന്നാളിൽ ഇതൊരു കൊച്ചു പെരുന്നാളായിട്ട് വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖമാണ്. ഇതൊരു ചെറിയ പെരുന്നാളല്ല, ഇതും ഒരു വലിയ പെരുന്നാളാണ്. കാരണം മർത്തോമാസ്ലീഗയാണ്, മർത്തോമാസ്ലീഗ ക്രിസ്തുവാണ് ഭാരതത്തിലേക്ക് അയച്ചത്. മർത്തോമാസ്ലീഗയുടെ ത്യാഗ മരണത്തിന്റെയും പിന്നിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അതൊരു സാക്ഷ്യമരണമാണ്. ഇതൊക്കെ ദൈവം ഒരുക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്കിട്ട ദിനങ്ങളിലും ആ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുകയും ആ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു കടപ്പാടുണ്ട്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള പള്ളികൾ പോലും വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആദരവോട് ഓർക്കുകയും മാതാവിന്റെ പെരുന്നാൾ കഴിഞ്ഞാൽ മലങ്കര സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കാണേണ്ട ഒരു പെരുന്നാളാണ് മർത്തോമാസ്ലീഹായുടെ ആറാം പെരുന്നാൾ. നമ്മളെ ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചത് തന്നെ ആ പിതാവിന്റെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. കാരണം നമ്മുടെ മാതാപിതാക്കൾ ഓർത്തഡോക്സുകാരായതും കല്യാണം കഴിച്ചതും നമ്മൾ ജനിച്ചതും നമ്മുടെ മക്കളുണ്ടായതിന്റെയൊക്കെ പിന്നിൽ മർത്തോമാസ്ലീഹായ ക്രിസ്തു ഭാരതത്തിലേക്ക് അയച്ചതിന്റെയൊക്കെ ഒരു അടയാളമാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് അപ്പനെ വിസ്മരിക്കുക എന്ന് പറയുന്നത് വലിയ പാപമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പിതാവിനെ ഓർക്കുവാനും മധ്യസ്ഥലഭയം പ്രാപിപ്പാനും നമുക്കിടയാകണം. ഇന്ന് സെന്റ് തോമസ് കത്തീഡ്രലിൽ പരിശുദ്ധ പിതാവിന്റെ പെരുന്നാള് ഇന്ന് വൈകിട്ട് കുശല കുർബാനയുണ്ട്. നമ്മളെല്ലാവരും ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥലഭയം പ്രാപിക്കുകയും ഈ സഭയെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഇടയായതിന് മുഖാന്തരമായ ആ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോ ഇഗ്നാസ് മാർ നൂറാനായുടെ ഓർമ്മയായിരുന്നു കഴിഞ്ഞ ദിവസം 20-ാം തീയതി. അപരിശുദ്ധ പിതാവിനെയും ഇന്ന് അപരിശുദ്ധ പിതാവിനെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം കർത്താവ് തൃക്കരങ്ങളിൽ ഏന്തി ലാളിച്ചത് ആ പരിശുദ്ധ പിതാവിനെയാണെന്നൊരു ട്രഡീഷനൊക്കെ ഉണ്ട്. ഒരു സഭ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ ഏറ്റവും ക്രൈസ്തവ സഭയെ നയിക്കുകയും അഗ്നിക്കിരയാക്കപ്പെട്ട ഒരു സഹതാപരണം പ്രാപിച്ച ശ്രേഷ്ഠ പിതാവാണ് സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്. ഞാൻ ജനിച്ച എന്റെ ഇടവക സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയുടെ നാമധേയത്തിലുള്ളതാണ്. ചെറുപ്പം മുതലേ ആ പരിശുദ്ധ പിതാവിന്റെയൊക്കെ മധ്യസ്ഥതയും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ ഇടയായിട്ടുള്ള വ്യക്തിയോടാണ് ഞാനെന്നുള്ളത് അറിയിക്കുന്ന സന്തോഷമേ ഉള്ളൂ. ഈ പിതാക്കന്മാരൊക്കെ പരിശുദ്ധ സഭയ്ക്ക് ക്രൈസ്തവ സഭയ്ക്ക് ദൈവം നൽകിയ ദാനങ്ങളാണ്. അവരുടെ രക്തത്തിന്മേലാണ് പരിശുദ്ധ സഭ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. നമുക്ക് നമ്മളൊക്കെ ആത്മീയതയിൽ നിലനിൽക്കുന്നതിന്റെയൊക്കെ പിന്നിൽ പിതാക്കന്മാരുടെ ത്യാഗമാണ്. എന്നും അവരുടെയൊക്കെ മധ്യസ്ഥ നമുക്ക് കാവലും കോട്ടയമായിരിക്കട്ടെ. അവരുടെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ അനശ്വരമായി നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവോചന ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് ഋഷിയച്ചനാണ്. അച്ഛന് പക്ഷെ എല്ലാവർക്കും വലിയ പരിചയമൊന്നുമില്ല. അച്ഛന് അടുത്ത നാളുകളിലാണ് നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കടന്നു വന്നത്. അപ്പൊ ഇന്ന് തിരുമനസിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭദ്രാസന അരമനയിൽ തിരുമേനിയെ സഹായിക്കേണ്ട കോണം മാനേജർ ചുമതല ഏറ്റുകൊണ്ടാണ് അച്ഛനെ ശുശ്രൂഷിക്കുന്നത്. അവിവാഹിതനായ വൈദികനാണ്, ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും ഈ ഭദ്രാസനത്തിൽ ഒരുപാട് ആത്മീക നന്മ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അച്ഛന്റെ സാന്നിധ്യം ഈ ഭദ്രാസനത്തിന് അനുഗ്രഹമാകും എന്ന് പ്രത്യേകമായിട്ട് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും നാമധേയത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് അനുതാപത്തിന്റെ ഏതാനും കീർത്തനങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ഋഷിയച്ഛന് ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. അതുപോലെ കർത്താവെ കറയില്ലാത്ത എന്നുള്ള അപ്പോയിന്റ്മെന്റ് ബോബൂസായുടെ കർത്താവ് ദുശ്ചിന്തകളും എന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവമാ സമർപ്പിക്കാം.
കർത്താവേ ദുശ്ചിന്തകളും പാപവികാരങ്ങളുമറ്റ കളവില്ലാത്തൊരു ബൃംബാലമാ ചിത്തമെനിക്കേ കീടണമേ. കർത്താവേ മൻ കാതിവുകളും ഉടിലതന്ത്രവുമൊക്കെയുമേ നിത്യമാകറ്റും ബ്രഹ്മലമാ ചിത്തമെനിക്കേടണമേ. നാഥ കോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു ബ്രഹ്മലമാ ചിത്തമെനിക്കേടണമേ. കർത്താവേ മലിനതയിൽ നിൻ നൊഴിയുന്നതുമീ ലോകത്തിൽ ബിംബങ്ങളെ വെടിയുന്നതുമാ ബ്രഹ്മല ചിത്തം നൽകണമേ. കാമവികാരമശുദ്ധതയും സുഭോഗങ്ങളുപകയുന്നു നിരൂപിക്കാതെ ഇരിക്കുന്ന ബ്രഹ്മാല ചിത്തം നൽകടാമേ അതിപക്ഷടവും ലഹരിയേഴും സാധനമെന്നിവയും നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട റിഷ്യത്തിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയുടെ ഫോണിലാണോ അച്ഛൻ പ്രസംഗിക്കുന്നത്?
അതെ അച്ഛ.
ആ നല്ല പ്രസംഗിച്ചോളൂ അച്ഛൻ. ഹലോ അച്ഛൻ. ഒരു പാട്ടിടെ പാടാൻ സമയം വേണം തിരുവേലി. ഞങ്ങൾ ഒരു പാട്ടിടെ പാടണമെങ്കിൽ പാടാം. ഹലോ റിച്ചൻ ലൈനിലുണ്ടോ? നിങ്ങളുടെ ഫോൺ മ്യൂട്ടാണോ എന്ന് സംശയമുണ്ട്.
ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ അച്ഛാ.
ഹലോ കേൾക്കാമോ അച്ഛാ?
ഇപ്പൊ കേൾക്കാം അച്ഛാ, കേൾക്കാം, പറഞ്ഞോളൂ അച്ഛാ.
ഓക്കെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും വലിയ തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അല്പസമയം ധ്യാനിക്കുവാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 16-ാം അധ്യായം അതിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. പ്രത്യേകമായിട്ട് ഈ വചനം മുഴുവനും ഒന്ന് വായിക്കുകയാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് തടവക്കാര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനവും കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽക്കൽ ഉറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാര് ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസിനേക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചവും ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശിലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിഷയിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവര് പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലേക്കുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. പ്രത്യേകമായിട്ട് ഒരു വലിയ ശ്രദ്ധേയമായ വാക്യമാണ്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് വേളയിൽ. ദൈവത്തിന്റെ ഒരു ആരാധന ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ക്രിസ്മസിന്. പ്രത്യേകിച്ച് നമ്മൾ 25-ാം വാക്യത്തിൽ അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് തടവക്കാര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദ കോൾ ടു വർഷിപ്പ് അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മുടെ പ്രതിസന്ധികളൊക്കെയും പ്രത്യേകിച്ച് അത് ഏത് രീതിയായാലും അവിടൊക്കെയും നമ്മൾ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയാണ് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഈ വാക്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ആരാധന സമൂഹമായി മാറുവാൻ തക്കവണം ആ രീതിയിൽ നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ രക്ഷയിലേക്ക് നയിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം വായിച്ചത് പോലെ കാരാഗ്രഹ പ്രമാണി വരെ അവര് ദൈവസന്നദ്ധിയിൽ അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം കഴിച്ച് ദൈവത്തെ വിശ്വസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പിതാക്കന്മാരൊക്കെയും പറയും, ദ ഗോൾ ഓഫ് എവറി ക്രിസ്ത്യൻ ഈസ് ടു വർഷിപ്പ്. ആരാധിക്കുവാനാണ് ഏതൊരു ക്രിസ്ത്യാനിയെയും വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മള് പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകം 8:1 നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്, മോശയോട് ദൈവം കൽപ്പിക്കുകയാണ് എന്റെ ജനങ്ങളെ ഈ ഫറവന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിങ്ങൾ പോകണം. പക്ഷെ അവിടെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ 1 ദൈവം അവരുടെ പ്രയാസങ്ങളും കഷ്ടതകളും അവരനുഭവിക്കുന്നതായ ക്ലേശങ്ങളും ഒക്കെയും കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ പുറപ്പാട് പുസ്തകം 8:1 പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യു ഷുഡ് സേ ടു ഫറോ, ലെറ്റ് മൈ പീപ്പിൾ ഗോ ദാറ്റ് ദേ മേ സെർവ് മീ. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അവരെ വിട്ടയക്കേണ്ടത്. നമ്മൾ വായിക്കുക, നമ്മൾ വീണ്ടും തുടർന്ന് 19 നമ്മൾ കാണുന്നു, അവര് സീനായി പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ യഥാർത്ഥമായ ഒരു ആരാധന സമൂഹത്തെ ദൈവം സൃഷ്ടിക്കുകയാണ്. അതൊരു വലിയ കാതലായ ഒരു സന്ദേശമാണ്. നമ്മൾ ഒരു ആരാധന സമൂഹമായി മാറുമ്പോൾ അവിടെയാണ് ദൈവം വന്ന് വസിക്കുവാൻ ഇടയാകുന്നത്. നമ്മൾ ആരാധനയിൽ മുറുകിയിരിക്കുമ്പോൾ ദൈവം വന്ന് നമ്മുടെ ഒപ്പം വന്ന് വസിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് വേദപുസ്തകം വായനയുടെ ഇടയ്ക്ക് നമ്മള് പരിശുദ്ധനായ ലൂക്കോസ് എവെങ്കിലിയോസ് എഴുതിയ സുവിശേഷം അവിടെ മാതാവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മളെ വായിച്ച് മനസ്സിലാക്കി. മാതാവ് എലിസബത്തിന്റെ അടുക്കൽ പോകുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മേരി മറിയത്തിന്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിലുള്ള പ്രജ തുള്ളിച്ചാടി, എലിസബത്തും പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു സ്ത്രീയായി മാറി. ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് കാലവേളയിൽ നമ്മൾ ഓർക്കണം, ഇന്ന് നമുക്ക് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ സാധ്യമാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇന്നത്തെ ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മൾ ക്രിസ്മസ് ട്രീയും ലൈറ്റും അനേക ഗിഫ്റ്റും അനേകർക്ക് കാർഡ് അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിനെ കാണുന്നുണ്ട്. ആ തരത്തിലൊക്കെയും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റുള്ളവരെ എത്ര പേരെയാണ് നമുക്ക് രക്ഷയിലേക്ക് നയിക്കുവാൻ സാധ്യമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹീതമായ കാര്യമാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ദ കോൾ ടു ബിക്കം ഹോളി. നല്ലൊരു ആരാധന സമൂഹമായി മാറണമെങ്കിൽ പ്രത്യേകം നമ്മൾ ഓർക്കണം, ആദ്യമായിട്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അത് വീണ്ടും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേപോലെ വളരെ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് തന്നെ ലേവിയ പുസ്തകം 11:44-45 19:2 20:7 ഒക്കെ പ്രത്യേകം മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്, ബി ഹോളി ഫോർ ഐ എം ഹോളി, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുകയും. വീണ്ടും 1 ഒന്നിന്റെ 15-16 പരിശുദ്ധനായ പത്രോസ്ലീഹ വീണ്ടും പുതിയ ക്രിസ്തീയ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം പഴയ നിയമകാലത്ത് നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വിശുദ്ധി നമുക്കറിയാം, അതിന്റെ സിമ്പിൾ അർത്ഥം ദ വൺ ദാറ്റ് ഇസ് സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. പ്രത്യേകിച്ച് ദേവാലയമൊക്കെ നമുക്കറിയാം, അതൊരു വിശുദ്ധിയുടെ സ്ഥലമാണ്. മൂറോലൊക്കെയും കുദാശ ചെയ്യപ്പെടുമ്പോൾ അത് ദൈവത്തിന്റെ ആരാധന സ്ഥലമായി നമ്മൾ വേർതിരിക്കുകയാണ്. ദ വൺ ദാറ്റ് ഇസ് സെറ്റ് അപ്പാർട്ട്. വീണ്ടും നമ്മൾ മറ്റ് കാസയും പീലാസയും കാപ്പയും അത് ഇതൊക്കെയും നമ്മൾ കുദാശ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ പ്രത്യേകമായിട്ട് ചെയ്യുകയാണ്. അത് ദൈവത്തിന്റെയാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം മൂറോന് ദേവാലയത്തേക്ക് കൂദാശ ചെയ്യുകയും അതുപോലെ തന്നെ മാമോദീസായിക്ക് ജനങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെയും പരിശുദ്ധ മൂറോം കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. അപ്പൊ ആ ജനങ്ങൾ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് ദൈവ ജനമായിട്ട് വേർതിരിക്കുകയാണ്. ദ വൺ ദാറ്റ് ഇസ് സെറ്റ് അപ്പാർട്ട് ഓർ വൺ ദാറ്റ് ഇസ് ടു ബി സെപ്പറേറ്റഡ്. എന്തിനാണ് സെറ്റ് അപ്പാർട്ടും സെപ്പറേറ്റഡും ആക്കിയത്? അത് ദൈവത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആരാധന സമൂഹമായി മാറുവാൻ. വിശുദ്ധി എന്നുള്ള ഒരു വലിയ വസ്തുത നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ വേണ്ടി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാരായ എഫ്രൈമും യാക്കോബ് സെറൂഗിലെ യാക്കോബും ഒക്കെ ഈ പരിശുദ്ധ പിതാക്കന്മാര് പറയും, മനുഷ്യർ എന്ന് പറയുന്നത് ദ ഗോഡ് ഓഫ് ഫ്ലഷ് ആണ്, ബസ്രോ ദാലോഹോ. ഇത് ചുമ്മാതെ പറയുന്നതല്ല, അവര് പറയുന്നത് കാരണം ഈ ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യത്തിൽ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സ്വന്തം കൈകളിൽ മെനഞ്ഞുണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ അതൊരു പൗരോഹിത്യ നൽവരമായിട്ടാണ് കാണുന്നത്. നമ്മളത് പാടുന്നുണ്ട്, സൃഷ്ടിച്ചന്മേൽ നിൻ കൈവച്ചു ആദിയിലാദത്തെ. അവിടെ ഒരു പൗരോഹിത്യ നൽവരം ആദാമിന് കൊടുക്കുകയാണ്. ആദാമിന് മാത്രമല്ല, ആദാം എന്ന് പറയുന്നത് സമൂഹം മുഴുവനുമാണ്, തന്റെ ജനം മുഴുവനുമാണ്. അപ്പൊ ആ സമൂഹം മുഴുവനും ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു നല്ല ആരാധന സമൂഹമായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ പ്രത്യേകിച്ച് ദൈവത്തെ പോലെ ആയിത്തീരുവാൻ നമുക്ക് സാധ്യമാകും. പലപ്പോഴും പിതാക്കന്മാരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്, നമ്മൾ ദൈവത്തെയാണോ വേണ്ടിയത് അല്ലെങ്കിൽ ദൈവ അനുഗ്രഹത്തെയാണോ വേണ്ടിയതെന്ന് പിതാക്കന്മാര് നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മുടെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെയും നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, യാചനകളുണ്ട്. അവിടൊക്കെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് നമ്മൾ പല ആഗ്രഹങ്ങൾ നമ്മൾ പറയും, പക്ഷെ അവിടൊക്കെയും കർത്താവേ എന്റെ ഉള്ളിൽ വരണമേ, ദൈവമേ എനിക്ക് നിന്നെയാണ് വേണ്ടിയത്. ആ തരത്തിൽ ദൈവം എന്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ദൈവികമായ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പരിപൂർണ വിശ്വാസം. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ ആവശ്യപ്പെടുവാൻ തക്കവണ്ണം പിതാക്കന്മാര് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ നമ്മുടെ വിശുദ്ധ ശരീരത്തിൽ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ദൈവ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരും. ആ തരത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. വീണ്ടും രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധിയോട് ജീവിക്കുന്നതിന്റെ ആ ശ്രേഷ്ഠതയിൽ ആയിരിക്കുന്നിടത്തോളം നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാണ്. ഈ ആരാധന സമൂഹം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ തന്നെ വിശുദ്ധിയിൽ ജീവിക്കണം. ആ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സഹായ പാത്രങ്ങളായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. ഇവിടെ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ മാതാവ് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് എലിസബത്തിന് വലിയ തുണയായതുപോലെ, പരിശുദ്ധാത്മാവ് കൈമാറിയതുപോലെ നമ്മുടെ ഈ ആരാധന എന്ന് പറയുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ജീവിതം കൊടുക്കുവാൻ തക്കവണ്ണം സാധ്യമാണ്. നമുക്കൊക്കെ അറിയാം ഈ വെളിച്ചം, സൂര്യന്റെ വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കുവാനോ അല്ലെങ്കിൽ യാതൊരു കാര്യവും ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ലെന്നറിയാം. പ്രത്യേകിച്ച് നമ്മളെ വഴി കാട്ടുന്ന ഒന്നാണ് വെളിച്ചം. നമ്മൾ രാത്രിയിലായാലും രാവിലെ ആയാലും ഒക്കെയും വെളിച്ചം നമ്മളെ ഓരോ ദൂരയാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ അവിടെ വീണ്ടും ഒരു കാര്യം ഓർക്കണം, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന ദൈവം ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ ജീവൻ കൊടുക്കുന്നവര് ആകണം എന്നുള്ള ഒരു സന്ദേശം കൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെളിച്ചമില്ലാതെ സസ്യങ്ങളായാലും അല്ലെങ്കിൽ പക്ഷികളായാലും മൃഗങ്ങളായാലും എന്തിന് മനുഷ്യരായാൽ പോലും അവർക്ക് ജീവിക്കുവാൻ സാധ്യമാകില്ല. വെളിച്ചം ഒരു ജീവിതം അല്ല ജീവൻ കൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ അതാ നമ്മള് മറ്റുള്ള വഴികാട്ടികൾ മാത്രം, പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വലിയ ജീവിതം കൊടുക്കാൻ നമുക്ക് ഒരു വലിയ ആഹ്വാനം ഇവിടെ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയില് പ്രത്യേകമായിട്ട് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഒരു വാചകം മാത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ഒരു വാചകം. ബാക്കി സുവിശേഷങ്ങളിലൊക്കെയാണ് യേശുക്രിസ്തുവിന്റെ എല്ലാ വചനങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം അവിടെ പ്രത്യേകിച്ച് 35-ാം വാക്യത്തിൽ അവിടെ യേശുക്രിസ്തു പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. ഇവിടെ പൗലോസ് ലീഹ മറ്റുള്ളവര് പ്രത്യേകിച്ച് കാരാഗ്രഹ പ്രമാണിക്ക് ഒരു ജീവൻ കൊടുത്തതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ജീവൻ രക്ഷ കൊടുക്കുവാൻ നമുക്ക് സാധ്യമാണ്. ഇറ്റ് ഈസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. എത്രമാത്രം അർത്ഥമേറിയ ഒരു വാചകമാണ് യേശുക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ക്രിസ്മസ് വേളയിലൊക്കെയും തന്റെ സ്വന്തം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജാതനായി താഴോട്ട് വന്ന് മനുഷ്യ മക്കൾക്ക് രക്ഷ നൽകുവാൻ തക്കവണ്ണം കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെയും അനുഭവിച്ച് ആ തരത്തിൽ നമുക്ക് ഒരു പുതിയ ജീവൻ നൽകുവാൻ തക്കവണ്ണമാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂവർ ബിലീവ്സ് ഇൻ ഹിം ഷാൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. അപ്പൊ ആ സ്നേഹമാണ് നമ്മളെ മറ്റുള്ളവർക്ക് ജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. ആ തരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ജീവിക്കുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ഒക്കെയും നമുക്ക് സാധ്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നു പോവുകയാണ്. നമ്മൾ ഈഗോ സെൻട്രിക്കായി സെൽഫ് സെന്റേർഡായി നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മറന്ന് ജീവിക്കുന്ന ഒരു പ്രവണതയാണ് പ്രത്യേകമായിട്ട് കാണുന്നത്. അതല്ല, പ്രത്യേകമായ ആരാധന സമൂഹമുണ്ടെങ്കിൽ അവിടെ ഓർക്കുക അവിടെ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു ശ്രദ്ധേയമായ കാര്യമാണ് നമ്മളെ ഇന്ന് ഈ വചനം പഠിപ്പിക്കുന്നത്. ഒരു കഥയല്ല ഇപ്രകാരം ഒരു ചെറിയ ഓർമ്മിപ്പിക്കുവാനുള്ള ക്രിസ്മസിന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വലിയ സമൂഹം ഒരു വലിയ ഗ്രൂപ്പ് ടൂറിന് പോകുമ്പോൾ അവര് ഇതുപോലെ പല പല കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേ ചെയ്യുന്ന വേളയിൽ യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാളോടനുബന്ധിച്ചുള്ള ഒരു ഒരു വലിയ ക്രിബും കാര്യങ്ങളും ഒക്കെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാള് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് തന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞും ഇത് നോക്കുമ്പോൾ ഈ പുരുഷൻ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ എന്താണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല, അപ്പം ഇതെന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞ് പറയുകയാണ്, ഒരു വലിയ രക്ഷകൻ നമുക്കുണ്ടായി, അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നു, അവൻ നമ്മളെ രക്ഷയിലേക്ക് നയിക്കുകയും അവന്റെ സ്നേഹം നിമിത്തം നമ്മളെ ജീവനിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ പിന്നെ പല കാര്യങ്ങൾ അവിടൊക്കെയും പറഞ്ഞ് അവർ രണ്ടുപേര് പിരിഞ്ഞു പോവുകയാണ്. പക്ഷെ പിന്നെ ആ കുഞ്ഞ് ഓടി വന്നിട്ട് ഈ പുരുഷനോട് പറയുകയാണ് ഒരു കാര്യം കൂടെ, ഈ കാണുന്ന കുഞ്ഞ് ആ കുഞ്ഞ് ക്രൂശ്മരണം പ്രാപിക്കുകയും അതിൽ നിന്ന് ഉദ്ധാനം ചെയ്യുകയും ചെയ്തു. ഈ ക്രിസ്മസ് ഒക്കെയും നമ്മൾ കാണേണ്ടത് ഒരു വലിയ ഒരു അനുഗ്രഹീതമായ ആത്മീയമായ തലത്തിലാണ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം അവിടെയും ക്രൂശ്മരണത്തിന്റെ ഒരു വലിയ സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിജയത്തിന്റെ ഒരു സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ യഥാർത്ഥ ദൗത്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ തക്കവണ്ണം ക്രൂശ്മരണം പ്രാപിച്ച് പ്രയാസം അനുഭവിച്ച് കഷ്ടത അനുഭവിച്ച് ആ തരത്തിൽ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ദൗത്യം. ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് സഹായമായി മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നത്. ഈ തരത്തിൽ പ്രത്യേകമായിട്ട് നമ്മളെ ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രത്യേകമായിട്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അഭിനയ തിരുമേനിയോടും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും എന്റെ നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ വേദഭാഗം നമ്മളെ വളരെയധികം ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാണ്. അതിന്റെ രണ്ട് തലമാണ്. ഒന്ന്, വിശുദ്ധിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ നയിക്കുക. നമ്മൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും അവരെ രക്ഷയിലേക്ക് നയിക്കുവാനും നമുക്ക് സാധ്യമാണ്. ഈ തരത്തിലാകുമ്പോഴാണ് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെയും വളരെ അർത്ഥവത്താകുന്നത്. വിശുദ്ധിയോടെ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനും അവർക്ക് വേണ്ടി ഒരു തരം നമ്മൾ ഒരു കൈത്താങ്ങായി മാറുമ്പോൾ ഈ ക്രിസ്മസും നമ്മുടെ പ്രത്യേകിച്ചുള്ള ക്രിസ്തീയ ജീവിതം ഏറ്റവും അർത്ഥം ഉണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, അനുഗ്രഹീതമായ ഒരു പ്രഭാത സന്ദേശം നമ്മളെ കേൾപ്പിക്കുവാൻ ദൈവം ഇന്ന് തെരഞ്ഞെടുത്ത നമുക്ക് പ്രിയങ്കരനായ രക്ഷി അച്ഛൻ, ഒന്നിയ വൈദികരെ, വിശ്വാസ സമൂഹമേ, ധാരാളം പ്രാവശ്യം കേട്ട് പരിചയിച്ചിരുന്ന ഒരു വേദഭാഗത്തെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിലും അനുകൂലമായ ക്രിസ്മസിന്റെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് റിച്ചി അച്ഛൻ നല്ലൊരു സന്ദേശം, ദിവ്യൊരു അനുഭവമായിട്ട് നമ്മളെ കേൾപ്പിച്ചു. ആത്യന്തികമായി പറഞ്ഞാൽ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്ത്യാനി ഈ ലോകത്ത് ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുവാൻ അച്ഛൻ തെരഞ്ഞെടുത്ത വേദഭാഗമായിരുന്നു 28 അധ്യായമുള്ള അപ്പോസ്തോല പ്രവൃത്തികളിലെ 16 അധ്യായത്തിലെ 30-31 വാക്യങ്ങൾ. രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കൂ എന്ന് പറഞ്ഞു. നാട്ടിലൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വാക്യം കാണുന്നത് ഭവനങ്ങളുടെ, വീടുകളുടെ മതിലുകളിൽ, കട്ടിലപ്പടികളിലൊക്കെ ഈ വാക്യം എപ്പോഴും വായിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ ദൗത്യത്തെക്കുറിച്ച് എത്രമാത്രം നമ്മൾ ബോധവാന്മാരാണെന്ന് കൃത്യമായി പഠിപ്പിക്കുവാനാണ് വിശ്വാസൻ ഇന്ന് ആദ്യോടന്തം ശ്രദ്ധിച്ചതും അതിൽ പൂർണ്ണമായിട്ട് വിജയിച്ചും എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോസ്തോല പ്രവൃത്തികൾ 28 അധ്യായം, അതിൽ 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ സുവിശേഷവൽക്കരണത്തിന്റെ രീതികളും, 14 മുതൽ 28 വരെ സെയിന്റ് പോൾ പൗലോസ് ലീഹായുടെ അനുഗ്രഹീതമായ സുവിശേഷ പ്രവർത്തനങ്ങളുടെ രീതിശാസ്ത്രവും വ്യക്തമാക്കുന്ന രീതിയാണ്. നമുക്കങ്ങനെ വേണമെങ്കിൽ അതിനെ ഒന്ന് രണ്ടായിട്ട് വിഭജിക്കാം. ഒപ്പം ക്രിസ്തീയ സഭയുടെ ജനനവും വളർച്ചയും കൃത്യമായി പഠിപ്പിക്കുന്ന, അതുകൊണ്ടാണ് പ്രവർത്തികൾ എന്നായിരുന്നു ഇതിന് ആദ്യത്തെ തലക്കെട്ട്. പിൽക്കാലത്താണ് ഗ്രീക്കിൽ നിന്ന് വിവർത്തനം ചെയ്യുമ്പോൾ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് എന്നൊരു പേരിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരാണ് ജെനിസിസ്. അതുപോലെ പുതിയ നിയമത്തിലെ ദ ജെനിസിസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് വേണമെങ്കിലും ഈ പുസ്തകത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. മൂന്നാമത് പറഞ്ഞാൽ ജൂയിഷ് കൾച്ചറിൽ ആയിരുന്ന ഒരു സമൂഹത്തെ ക്രിസ്ത്യൻ സംസ്കാരത്തിലേക്ക് മാറ്റുവാൻ തങ്ങൾ ഉൾക്കൊണ്ടതായ പരിശുദ്ധാത്മാവിലൂടെ എങ്ങനെ പ്രവർത്തിച്ചു, ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതും ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. അച്ഛൻ പറഞ്ഞതിനോടൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ. പൗലോസ് ലീഹ അനുഗ്രഹീതമായ ദൗത്യം പൂർത്തീകരിച്ചു കാണിക്കുന്നത് 4-5 കാര്യങ്ങൾ ആ ചുരുങ്ങി അച്ഛൻ തെരഞ്ഞെടുത്ത വാക്യത്തിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. അത് തന്നെയാണ് അച്ഛൻ നമ്മളോടും ആവശ്യപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ഒന്ന്, കൺവിക്ഷൻ അബൌട്ട് ദ ഫെയ്ത്ത്. പൗലോസ് ലീഹ എന്ത് വിശ്വസിച്ചുവോ അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായി, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. നമ്മുടെയൊക്കെ ഈ ലോകത്തിൽ ഇന്ന് യുക്തിപരമായ അല്ലെങ്കിൽ ലോകപരമായ ഭൗതികമായ ലോകത്തിൽ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിൽ ആധ്യാത്മികതയിൽ കൃത്യമായ ഉത്തരമുണ്ടെന്ന് പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിച്ചു. 2, ഷെയറിംഗ് ദ ഫെയ്ത്ത് വിത്ത് കോൺഫിഡൻസ്. വളരെ ആത്മവിശ്വാസമുണ്ട് നമുക്കൊക്കെ സംസാരിക്കുന്ന, എന്നോട് ചോദിച്ചാൽ തന്നെ ഇത് എത്രമാത്രം എനിക്ക് ഇതിനകത്ത് ആത്മവിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ചില മേഖലകളിലൊക്കെ പതറിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് വിജയിക്കുവാനുള്ളൊരു തന്ത്രം പൗലോസ് ലീഹ പഠിപ്പിക്കുന്നു. 3, ലിസണിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ സംഭവം കഴിഞ്ഞ ഉടനെ ദൈവവചനം പ്രസംഗിക്കുന്നത് കേൾക്കാൻ ആ മനുഷ്യർ കൃത്യമായിട്ട് തയ്യാറെടുക്കുക. നമ്മൾ ഇന്ന് ഒരുപാട് പ്രസംഗം കേൾക്കുന്നവരാ, അത് മൾട്ടി ടാലന്റ് മൾട്ടി ടാസ്കിലാണ്. ഇന്നത്തെ പ്രസംഗങ്ങൾ പലപ്പോഴും കടന്നു പോകുന്ന, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, ഒരു പ്രസംഗം കേൾക്കും, ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും, അതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് പാടും, അതിന്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കും. 4, ഹീലിംഗ് മിനിസ്ട്രി. അവിടെ പറയുന്നുണ്ട് അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം സ്നാനമേറ്റു. അവർക്ക് ആവശ്യമായ ഒരു ഹീലിംഗ് മിനിസ്ട്രിയെ കുറിച്ചും പൗലോസ് ലീഹ വിസ്മരിക്കുന്നില്ല. ആൻഡ് ദ ഫൈനൽ വൺ, എ ഫെലോഷിപ്പ്. ഈ 5 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് പൗലോസ് ലീഹ അപ്പോസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഈ ശ്രദ്ധയാണ് നമുക്ക് നിശ്ചയമായിട്ട് ഉണ്ടാകേണ്ടുന്നത്. വിശേഷന്റെ പ്രസംഗം ഞാൻ ഉൾപ്പെടെ പലരും ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷെ കേൾക്കുന്നത്. കൂടുതൽ ശോഭയോടുകൂടി ദൈവവചനം പഠിക്കുവാൻ വലിയവനായ ദൈവം അച്ഛനെ ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ഈ ഭദ്രാസനത്തിന് കൂടുതൽ പ്രകാശം വരുത്തുന്നതാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബലഹീനനായ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കട്ടെ.
വളരെ നന്ദി അച്ഛ. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ട സക്കരയാളമ്പാച്ചൻ നേതൃത്വം നൽകുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് നൽകിയിട്ട് ഉള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതാണ്. ജിയാൻ ദൈവസന്നിധിയിൽ 5 വയസ്സുള്ള മകനാണ്, വളരെ ക്രിട്ടിക്കലായിട്ട് കടന്നു പോകുന്നു. ജിയാനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോയൽ, ഒരു ടീനയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി എബ്രഹാം, നമ്മുടെ ബേബി മാത്യു, നമ്മുടെ ഷോണച്ചന്റെ ഫാദറാണ്, ഒരു കാർഡിയാക് സർജറി ഉണ്ട്, അദ്ദേഹത്തോടത്ത് പ്രാർത്ഥിക്കുക. ഷേലിയമ്മ, മേരി, ടി എം ഈപ്പൻ. അച്ഛാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാധാരണ നമ്മൾ ഓർക്കാറുള്ളത് ജിമ്മി, സാറാമ, ആലിസ് ജോസഫ്, ലോറൻ, ലളിതെ പ്രത്യേക ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ജോയൽ ജോജി മാത്യു, പിന്നെ ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ട് ഒന്ന് രണ്ട് പേര് നൽകിയിട്ടുണ്ട്. ഞാൻ പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നില്ല, അവരെയും പ്രത്യേകമായിട്ട് ഓർക്കുക. മറ്റാരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു മോളി, സേറ, മിഷേൽ ഏകദേവസന്നിധിയിൽ ഓർക്കാം. ഇപ്പോഴെ വന്നിയ സക്കറിയ റമ്പാച്ചൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് നിർത്തൽക്കുക.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവെ, നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കാത്തു പരിപാലിക്കുകയും പുതിയ പ്രകാശം കാണുവാനും പുതിയ ദിവസം പുതിയ അനുഗ്രഹങ്ങളോടെ ജീവിക്കുവാനും അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ദാനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ കരുണകൾക്കും പ്രതികരേറ്റുവാനും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അവസരം നൽകി അതിനുവേണ്ടി ഞങ്ങൾ നശിപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ അങ്ങയുടെ ജനനത്തിന്റെ പെരുന്നാൾ കൊണ്ടാടുവാനും അങ്ങയുടെ ജനനത്തിന്റെ സുവാർത്ത അറിയിക്കുവാനും ആ ജനനം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ രൂപാന്തരം സൃഷ്ടിക്കുവാനും ഞങ്ങൾ മറ്റുള്ളവർക്ക് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സംഗതിയാക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അനേകരെ നീ തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് അങ്ങയുടെ ശക്തി പകർന്നു കൊടുക്കുകയും വേദനകളും ഒക്കെ സഹിക്കുവാനുള്ള ശക്തിയോടെ മുന്നേറുവാൻ അവരെ നീ സഹായിക്കണമേ. കഴിയുന്ന മാർഗങ്ങളിലെല്ലാം പ്രവർത്തിക്കണമേ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും അങ്ങയെ സ്തുതിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും വാഴുമാറാകണമേ. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ യുവാക്കളെയും പ്രാപ്തരാക്കണമേ. അവരേർപ്പെടുന്ന എല്ലാ ദൗത്യങ്ങളിൽ ഉന്നത വിജയം നേടുവാനും വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടും സന്തോഷത്തോടും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അവരെ നീ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ലോകത്തിൽ അങ്ങയുടെ സമാധാനം വാഴുമാറാകണമേ. അനേക സ്ഥലങ്ങളിൽ അനേക കുടുംബങ്ങളിൽ അങ്ങയുടെ ജനനം കൊണ്ടാടുമ്പോൾ അങ്ങയുടെ സമാധാനം മറ്റുള്ളവർക്ക് വ്യാപരിക്കുവാനും ഞങ്ങളെ മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങറിയുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ധൈര്യവും മനസ്സ് ശക്തിയും അവിടെ നീ പകർന്നു നൽകണമേ. ഞങ്ങൾ തളർന്നു പോകാതെ ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെയും തിരുവേനിയെയും എല്ലാ ദേവാലയങ്ങളെയും ക്രൈസ്തവ ജനങ്ങളെയും അതിനെ നയിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും എല്ലാ ജനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാദൃശ്യം മറ്റുള്ളവരിൽ കാണുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയെ തിരിച്ചറിയുവാനും അങ്ങയെ രുചിച്ചറിഞ്ഞ് അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. പ്രത്യേകിച്ച് നാളെ പരിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖരോണോ ആചരിക്കുമ്പോൾ ആ പിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന പാതയിൽ ഞങ്ങളുടെ ജീവിതം മുഖാന്തരം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആ പിതാവിന്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് എപ്പോഴും കാവലും കോട്ടയുമായിരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നിന്റെ ഏകജാതനും വിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
ആമേൻ.
ആശീർവാദത്തിനായിട്ട് തലല്ലേ വണക്കാം. കേട്ട നല്ല ദൂതനായ ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ് ശ്രമിക്കാം. പിന്നെ അതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദിവസത്തിൽ ഓർക്കുന്നു. അതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദിവസത്തിൽ ഓർക്കുന്നു. അനുഗ്രഹകരമായ ഒരു ക്രിസ്മസും സന്തോഷവും സമാധാനം നൽകുന്ന ഒരു പുതുവർഷവും എല്ലാവർക്കും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവർക്കും കൂട്ടായിരിക്കട്ടെ. എല്ലാ സ്വർഗീയ നന്മകളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും ദൈവമാർത്ഥാവേ ഞങ്ങളെല്ലാവരുടെ കൂടെയും ഇതിനായി അല്പമാദ്യമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടി ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരോടു കൂടിയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരോടുകൂടിയും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിയന്ന തിരുമേനി തിരക്കനടക്കും എപ്പോഴും ഇതിൽ സംബന്ധിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകുന്നു. തിരുമേനിയുള്ള സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദീപോധന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട റിയച്ചിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു അനുഗ്രഹമാണ്. എപ്പോഴും അച്ഛന്റെ സാന്നിധ്യത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച എല്ലാ വൈദികരോടും നിയമാമന ചീസി വർഗീസച്ചൻ, തമ്പാൻ വർഗീസച്ചൻ, ഐശക് വി പ്രകാശച്ചൻ, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വന്നിയ സക്രിയ റബ്ബാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. നമുക്കറിയാം അഭിനന്ദനം മനസ്സോർപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മളിനിയും അടുത്ത ശുശ്രൂഷ ക്രിസ്മസ് പെരുന്നാളിന് ശേഷമാണ്, ജനന പെരുന്നാളിന് ശേഷമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജനന പെരുന്നാളിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയും മറിക്നാത്യോസിന്റെ മധ്യസ്ഥതയും നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.